إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബ, സ്നേഹത്തിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ് ഏതാനും ഖുതുബകളിലൂടെ നമ്മൾ വിശദീകരിച്ചു വന്നത്. 8 അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായ സ്നേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾക്കുള്ളതെങ്കിൽ ഉണ്ടാകേണ്ട 8 അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. 9 ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിനുള്ള വളരെ സുപ്രധാനമായ ഒരു അടയാളമാണ് ഇഹ്യാഉ സുന്നതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കുക. വനശുഹ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രചരിപ്പിക്കുക. വദ്ദബ്ബു അൻഹ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും പഠിച്ചുകൊണ്ടും അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് ഈ 9 അടയാളമായി നമ്മൾ പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നത്. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിപ്പിക്കുക. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രചരിപ്പിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ദഅവത്ത് നടത്തുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ. സഹോദരങ്ങളെ, ആദ്യം പറഞ്ഞ ഇഹ്യാഉ സുനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്നത്തുകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യകൾ എത്ര മാത്രം വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഒരു മേഖലയുമില്ല. അവിടെയെല്ലാം ഇസ്ലാമിന്റെ കൃത്യമായ നിലപാട്, കൃത്യമായ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശാലമായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ന, നബിയുടെ ചര്യ, അത് ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പലർക്കും ഇന്ന് അറിയാതെ പോയിട്ടുണ്ട്, പലരും അത് മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ആളുകൾ ചെയ്യാതെ ജനങ്ങൾക്കിടയിൽ അത് മറഞ്ഞുപോയിട്ടുണ്ട്. മഹജൂറത്തായി, മൻസിയത്തായി, അതാരും ചെയ്യാതെ ഒരാൾക്കും പരിചയമില്ലാത്ത രൂപത്തിൽ അത്തരം സുന്നത്തുകളോടെ ചത്തു കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. ആർക്കും അത് സുന്നത്തു ആണോ എന്ന് പോലും അറിയാത്ത രൂപത്തിലേക്ക് ആളുകൾ അറിവില്ലാതെ ആയിരിക്കുന്നു. ആളുകൾക്ക് അത് പരിചയമില്ല. ആ നാട്ടുകാർക്ക് നമ്മുടെ നാടുകളിൽ അത് പരിചയമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ആ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പകർത്തി, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് മഹാന്മാരായ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയ ഒരുപാട് സുന്നത്തുകൾ ഇന്ന് മറന്നുപോയിരിക്കുകയാണ്. ആർക്കും അത് പരിചയമില്ല, അവരുടെ അറിവില്ലായ്മ കൊണ്ട്. അറിഞ്ഞവർ തന്നെ ജീവിതത്തിൽ പകർത്തി അതിനെ ജീവിപ്പിക്കുന്ന അവസ്ഥയുമില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു സുന്ന. അത് നമ്മുടെ നാടുകളിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലില്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുക, അത് നമ്മൾ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സുപ്രധാനമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞത് നോക്കൂ, മൻ അഹ്യ സുന്നത മിൻ സുന്നതി, ആരെങ്കിലും എന്റെ ഒരു സുന്നത്തിനെ ജീവിപ്പിച്ചാൽ. ആളുകൾ അത് മറന്നുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു സുന്നത്ത് പുതുതായി ഉണ്ടാക്കി ആ ബിദ്അത്ത് പ്രചരിപ്പിക്കാനോ അതിനെ ജീവിപ്പിക്കാനോ അല്ല പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതു തന്നെ അതിവിടെ അറിയാതെ പോയിട്ടുണ്ട്. ആളുകൾക്ക് പരിചയമില്ലാതെ ആയിട്ടുണ്ട്. അത്തരം ഒരു സുന്നത്തിന് ആരെങ്കിലും ജീവിപ്പിച്ചാൽ ഫഅമില ബിഹന്നാസു, ജനങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു. അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സുന്നത്തുണ്ട്, അത് ജീവിതത്തിൽ പകർത്തിയാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ആളുകൾ അത് കേട്ട് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ കാന ലഹു മിസ്ലു അജ്രി മൻ അമില ബിഹാ ലാ യൻകുസു മിൻ ഉജൂരിഹിം ശൈആ. അതെ, ഇവൻ ഈ പഠിപ്പിച്ചു കൊടുത്ത, അവൻ ഹയാത്താക്കിയ, അവൻ ജീവൻ വെപ്പിച്ച ആ സുന്ന ആരൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ അവനിൽ നിന്ന് പഠിച്ചതാണ്, അവൻ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ്, അവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അങ്ങനെ ആ സുന്നത്ത് ജീവിപ്പിച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ സുന്നത്ത് ജീവിപ്പിച്ച കൂലിയുണ്ട്, ആ സുന്നത്ത് അവൻ ചെയ്ത കൂലിയുണ്ട്. മാത്രമല്ല, അവൻ ജീവിപ്പിച്ച സുന്നത്ത് ആരൊക്കെ ചെയ്തുവോ, അത് കണ്ട് മനസ്സിലാക്കി ആരൊക്കെ ജീവിതത്തിൽ പകർത്തിയോ, അതിന്റെ എല്ലാം പ്രതിഫലം ഒട്ടും തന്നെ ആ സുന്നത്ത് ജീവിപ്പിച്ചവന് കുറയാതെ ആ പ്രതിഫലം ആ സുന്നത്ത് ജീവിപ്പിച്ചവനുമുണ്ട്, ആ ചെയ്തവർക്കുമുണ്ട് പ്രതിഫലം. അവർ ചെയ്തതിന്റെ പേരിൽ ആ സുന്നത്താർക്ക് ആരാണോ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്, ആ സുന്നത്തിനെ ആരാണോ ജീവിപ്പിച്ചത്, അവൻ അതിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലമായ സുന്നത്ത്, അത് റസൂലിന്റെ ജീവിതം നമ്മൾ പഠിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സുന്നത്തുകൾ ഇവിടെ മഹ്ജൂറത്തായി മൻസിയത്തായി ആളുകൾ ചെയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ജീവിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കണം, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരുപാട് സുന്നത്തുകളുണ്ട് സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് മഹ്ജൂറത്തായ സുന്നത്തുകളെ കുറിച്ച്, മൻസിയത്തായ സുന്നത്തുകളെ കുറിച്ച് മാത്രം ഇൻഷാ അല്ലാഹ് ഖുതുബകൾ നിർവഹിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്, പഠിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു, എനിക്ക് പരിചയമുണ്ടായിരുന്നില്ല, എനിക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളരുത് സഹോദരങ്ങളെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്ന് പരിശോധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണെന്ന് ഉറപ്പായാൽ അത് ജീവിതത്തിൽ പകർത്താൻ, അതിനെ ജീവിപ്പിക്കാൻ, അതിനെ ഹയാത്താക്കാൻ നമ്മൾ പ്രത്യേകം താല്പര്യം കാണിക്കേണ്ടതുണ്ട്. അതിന് പ്രതിഫലവുമുണ്ട് എന്നാണല്ലോ നേരത്തെ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പിന്നീടൊരു അവസരത്തിൽ സംസാരിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ രണ്ടാമത്തെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത് നശ്റു സുന്ന, സുന്നത്തിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രചരിപ്പിക്കാൻ, ദഅവത്ത് നടത്താൻ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര ഹദീസുകളാണ് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലാഹു തആല പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തബ്ലീഗ് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ദഅവ, ആ ദഅവത്തിന് വമ്പിച്ച പ്രതിഫലം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയതൻ, എന്നിലൊരു ആയത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, അതിന് വലിയ പുണ്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന കാര്യം. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച ഒരു കാര്യം, നമ്മൾ പഠിച്ച ഒരു സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായ സുന്നത്തുകൾ മറ്റുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, എത്ര സുന്ദരമായ വചനമാണ്,
ആരെങ്കിലും ഒരു ഹൈർ മറ്റൊരുത്തിന് പറഞ്ഞു കൊടുത്താൽ അവന് പ്രതിഫലമുണ്ട്, അതേപോലെ തന്നെ ആ ചെയ്തവന്റെ പ്രതിഫലവും ഈ പറഞ്ഞു കൊടുത്തവനുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? മറ്റുള്ളവർക്ക് ഒരു ഹൈർ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവനത് ചെയ്താൽ സഹോദരങ്ങൾ അതിനുള്ള കൂലിയുണ്ട്, അവനെ എത്തിച്ചു കൊടുത്തതിന്റെ കൂലിയുണ്ട്. പുറമെ അവനത് ചെയ്താൽ അവൻ ചെയ്തതിന്റെ പ്രതിഫലം കൂടി ഈ പറഞ്ഞു കൊടുത്ത ആ നന്മ ഹൈറ് പഠിപ്പിച്ചു കൊടുത്ത അറിയിച്ചു കൊടുത്ത വ്യക്തിക്കുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, ഇതിനൊരുപാട് മേഖലകളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. നമ്മൾ പഠിച്ചൊരു സുന്നത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം, നമ്മുടെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. സഹോദരങ്ങളെ, നമ്മൾ ചെറിയ മക്കളുണ്ടാകും, ആ ചെറിയ മക്കൾ മുഖേന നമ്മൾക്ക് വന്ദിച്ച പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ഒരുപാട് സുന്നത്തുകളുണ്ട്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ, ആ മക്കൾ അവരുടെ ജീവിതകാലം എത്ര എത്രയാണോ അവർ അത് അവരുടെ ജീവിതത്തിൽ പകർത്തുന്നത്, ആ സമയത്തുള്ള പ്രതിഫലമൊക്കെ ഈ വ്യക്തിക്കുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മകന്, നമ്മുടെ ചെറിയ പേരക്കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, മോനെ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല എന്ന് പറയണം, നീ ബിസ്മി ചൊല്ലണമെന്ന് പറയുന്ന കാര്യം നമ്മളാണ് അവന് പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, അവനത് ചൊല്ലുന്നു, അങ്ങനെ അവനത് പഠിക്കുന്നു. അവൻ ആദ്യം കേട്ടത് നമ്മുടെ നാവിലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത്. വളരെ ചെറുപ്പത്തിൽ അവനത് പഠിക്കുന്നു, അവനവന്റെ ജീവിതത്തിൽ പകർത്തുന്നു. ഇനി അവൻ മരണം വരെ ബിസ്മില്ല എന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ആർക്കാണ് സഹോദരങ്ങളെ? നമ്മൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നമ്മൾക്കാണ്. സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കുക മക്കൾക്ക് പ്രത്യേകം ഉലമാക്കൾ എടുത്തു പറഞ്ഞതാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹയുമായുള്ള ബന്ധം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ചെറിയ കുട്ടിയാണ് അവന് സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്താൽ അവൻ ജീവിതകാലം എത്ര തവണ എത്ര സമയം ആ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലമൊക്കെ ആദ്യം ആ സൂറത്തുൽ ഫാത്തിഹ ആരാണോ അവരെ പഠിപ്പിച്ചു കൊടുത്തത് അവർക്കാണ് എന്നറിയുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾക്ക് വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. മക്കളിൽ ഒതുക്കേണ്ടതില്ല, നമ്മൾക്ക് പരിചയമുള്ള ആളുകൾക്കൊക്കെ ഖൈറാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്, കൃത്യമായി പഠിച്ചിട്ടുള്ളത് മനസ്സിലാക്കി നമ്മൾ എത്തിച്ചു കൊടുത്താൽ അവർ അത് മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ സഹോദരങ്ങളെ, നമുക്ക് വമ്പിച്ച പ്രതിഫലമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ പ്രചരണം എന്ന് പറയുന്നത്. റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ പ്രചരിപ്പിക്കണം, നമ്മുടെ ജീവിതത്തിൽ പകർത്തി പ്രചരിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഉണ്ടാകണം, അങ്ങനെ നമ്മൾക്കത് പ്രചരിപ്പിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ സാധിക്കണം, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് ഉപദേശമായി അതുപോലെ തന്നെ ഓർമ്മപ്പെടുത്തലുകളായി അധ്യാപനം രൂപത്തിലൊക്കെ നമ്മൾക്കത് നിർവഹിക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് എഴുതാൻ അറിയില്ല, ഞാൻ വലിയ സംസാരത്തിന് കഴിവുള്ളവരല്ല എന്ന് കരുതി ആരും ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ പഠിച്ച കാര്യം, ഉറച്ചു പഠിച്ച കാര്യം നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ അടുത്ത ആളുകൾക്ക്, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് നമുക്ക് പറ്റുന്ന രൂപത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതിന്റെ പ്രതിഫലം എത്രയാണ് എന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞു. മാത്രമല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അത് നമ്മൾ പഠിക്കുകയും മനഃപാഠമാക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്താലുള്ള പ്രതിഫലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 20 സഹാബികൾ ഉദ്ധരിക്കുന്ന മുതവാതിറായ ഹദീസിൽ കാണാം. നദ്ദറല്ലാഹു ഉംറഅൻ, അല്ലാഹു ഒരു മനുഷ്യന്റെ മുഖത്തെ ശോഭയുള്ളതാക്കട്ടെ. സമിഅ മിന്നാ ശൈഅൻ ഫബല്ലഹു കമാ സമിഅ, ആരുടെ മുഖമാണ് അല്ലാഹു പ്രകാശപൂരിതമാക്കട്ടെ എന്ന് പറഞ്ഞത്? എന്നിൽ നിന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് കേൾക്കുകയും അത് മനഃപാഠമാക്കുകയും കേട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അയാൾക്ക് അവന്റെ മുഖം അല്ലാഹു ശോഭയുള്ളതാക്കട്ടെ, പ്രസരിപ്പുള്ളതാക്കട്ടെ എന്നാണ് അല്ലാഹു തആലയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. നമ്മളൊരു ഹദീസ് കേട്ടു, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, അത് നമ്മൾ മനഃപാഠമാക്കുന്നു, മറ്റുള്ളവർക്ക് ആ കേട്ടതുപോലെ പഠിച്ചതുപോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ നമ്മുടെ മുഖം ശോഭയുള്ളതാക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മുഖത്ത് ശോഭയുണ്ടാവുക? അത് മനസ്സിൽ സന്തോഷമുണ്ടാകുമ്പോഴാണ് മുഖത്ത് ശോഭയുണ്ടാകുക, പ്രസരിപ്പുണ്ടാവുക എന്നുള്ളതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഹദീസ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്തെപ്പോഴും ഒരു സന്തോഷമുണ്ടാകും, അത് മനസ്സിൽ നിന്ന് വരുന്ന സന്തോഷമാണ്. ആ ഹദീസ് പഠിക്കുമ്പോ അവന്റെ മുഖത്ത് ലഭിക്കുന്ന പ്രകാശം, അത് ഹൃദയത്തിലേക്ക് ആ പ്രകാശം ഇറങ്ങുമ്പോ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അവന്റെ മുഖത്തിൽ അത് പ്രകടമാവുകയാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുള്ള പറഞ്ഞത് കാണാം, മാ മിൻ അഹദിൻ യഖുലുബുൽ ഹദീദ ഇല്ലാ വഫീ വജ്ഹിഹി നദറത നദറത. ഏതൊരുത്തനും ഹദീസ് പഠിക്കുന്നുണ്ടോ, ആ ഹദീസ് പഠിക്കുന്നവന്റെ മുഖത്തൊരു നദ്ര, ഒരു ശോഭയുണ്ടാകും, ഒരു സന്തോഷമുണ്ടാകും. ലിദഅവതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കാരണത്താലാണ് റസൂലുള്ള പ്രാർത്ഥിച്ചതാ. റസൂലിന്റെ ഹദീസ് പഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ സുന്നത്ത് മനഃപ്പാഠമാക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ് സഹോദരങ്ങളെ. ആ മനസ്സിലുണ്ടാകുന്ന സന്തോഷം മുഖത്ത് പ്രകാശമായി വരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണെന്ന് നമ്മൾ പഠിക്കണം, നമ്മൾ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അവർക്കാണ് ഈ ശ്രേഷ്ഠതയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് കാണാം, വലൗ ലം യകുൻ ഫീ ഫദ്ലിൽ ഇൽമി ഇല്ലാ ഹാദാ വഹ്ദഹു. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു കർമ്മമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീൻ പഠിക്കുക എന്നുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, ഈ പറഞ്ഞ ശ്രേഷ്ഠത മാത്രമാണ് അറിവ് പഠിക്കുന്നതിനുള്ളൂ എങ്കിലും, ഇത് മാത്രമേ ഉള്ളൂ. പഠിച്ചവനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവന്റെ മുഖം ശോഭയുള്ളതാകട്ടെ എന്ന് പറയുന്ന റസൂലിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, ഇത് മാത്രമേ ഫളുൽ ഇൽം ഇൽമിന്റെ ശ്രേഷ്ഠതയായി വന്നിട്ടുള്ളൂ എങ്കിൽ ലകഫാ ബിഹി ശറഹ, മഹത്വമായി ഈ ഹദീസ് തന്നെ മതിയാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅ ലിമൻ സമിഅഹു وَوَعَاهُ وَحَفِظَهُ وَبَلَّغَهُ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ് കിട്ടിയിരിക്കുന്നത്. റസൂലിന്റെ ഹദീസ് പഠിച്ചു, അത് മനഃപ്പാഠമാക്കി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്താൽ അവന്റെ മുഖം ശോഭയുള്ളതാകട്ടെ എന്ന പ്രാർത്ഥന തന്നെ മതി അറിവിന്റെ മഹത്വത്തിന് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബിയുടെ സുന്നത്തുകൾ നമ്മൾ ഹയാറ്റാക്കണം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമ്മൾ പ്രചരിപ്പിക്കണം. അതിന്റെ പ്രതിഫലമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിന്റെ പ്രതിഫലം ആ പറഞ്ഞു കൊടുത്തവരുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. എന്നാൽ നമ്മളൊരു തിന്മയാണ് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിലോ, ആ തിന്മ പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ ആരൊക്കെ ആ തിന്മ ചെയ്തിട്ടുണ്ടോ അതിന്റെയൊക്കെ ഭാവഭാരം ഈ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിയും ചെയ്യേ പേറേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തത് കാണാം. നന്മ പഠിപ്പിച്ചു കൊടുത്താൽ ആ നന്മ ചെയ്തതിന്റെ പ്രതിഫലം ഈ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിക്കുണ്ട്, ആര് ചെയ്താലും. അതേപോലെ തന്നെ ഒരു തിന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ആ പഠിപ്പിച്ചു കൊടുത്തവൻ അവൻ ആ തിന്മ ചെയ്തതിന്റെയും പഠിപ്പിച്ചതിന്റെയും പേരിൽ കുറ്റമുണ്ട് എന്നുള്ളത് മാത്രമല്ല, ആരൊക്കെ ആ തിന്മ ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ ഭാവഭാരം ഈ പറഞ്ഞ വ്യക്തിയും അവൻ പേറേണ്ടി വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്. മൂന്ന് കാര്യങ്ങളാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിപ്പിക്കുക. ഇവർക്ക് ആർക്കും നമ്മുടെ നാട്ടിൽ പരിചയമില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സുന്നത്തുകളുണ്ട്, അത് ജീവിപ്പിക്കുക. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പള്ളിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ത്വയ്യിബ് സുഗന്ധം പൂശുക എന്നുള്ളത്. അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പള്ളിയിൽ സുഗന്ധം പൂശുക എന്നുള്ളത്. സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നാം പറഞ്ഞല്ലോ, ആ വിഷയം നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സുന്നത്തിനെ പ്രചരിപ്പിക്കുക. മൂന്നാമത് ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് സുന്നത്തിനെ സംരക്ഷിക്കുക. ഇസ്ലാമിന്റെ സുന്നത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വിമർശിക്കുന്ന സുന്നത്തിന്റെ ശത്രുക്കൾ പ്രത്യേകം തന്നെയുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെയുണ്ട്, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോട് ശത്രുതയുള്ള, അതിനെ പുച്ഛത്തോടുകൂടി കാണുന്ന, അതിന് വില കുറച്ച് കാണുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ള മുസ്ലിം നാമധാരികൾ തന്നെ. സഹോദരങ്ങളെ, ചെറിയ കാര്യമില്ല. അത്തരം ആളുകളിൽ നിന്ന് ആ സുന്നത്തിനെ സംരക്ഷിക്കാൻ നമ്മൾക്ക് സാധിക്കണം. എങ്ങനെയാണ് സുന്നത്തിനെ സംരക്ഷിക്കുക? ഒന്നാമതായി എന്റെ ജീവിതത്തിൽ ആ സുന്നത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ ആ സുന്നത്തിനെ നമ്മൾ പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ വരുന്ന വ്യക്തമായ ആക്രമണങ്ങൾ, ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഹദീസിനെ പരിഹസിച്ചുകൊണ്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രചരണങ്ങൾ, അതിൽ നിന്നെല്ലാം നമ്മുടെ സുന്നത്തിനെ സംരക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ജിഹാദിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. യഹ്യ ബിനു യഹ്യ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, അസ്ദബ്ബു അനി സുന്ന അഫ്ദലു മിനൽ ജിഹാദി ഫീ സബീലില്ലാ, സുന്നത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ജിഹാദിനേക്കാൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ തന്റെ സമ്പത്തും അതുപോലെ തന്നെ അവന്റെ നഫ്സും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യഹ്യ ബിനു യഹ്യ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ശൈഖായ ഉസ്താദായ യഹ്യ ബിനു യഹ്യ റഹിമഹുള്ള പറയാണ്, നഅം അതെ, നഅം ബികതീർ, ഒരുപാട് മഹത്വമുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്. സുന്നത്തിനെതിരെ വരുന്ന ഹദീസുകൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുക. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സുന്നത്തിനെ പരിഹസിക്കുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ താടിയെ പരിഹസിക്കുന്നവർ, ഇസ്ലാമിന്റെ ചിഹ്നമായ ഭാങ്കിനെ പരിഹസിക്കുന്നവർ, ഇസ്ലാമിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണം, ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ വസ്ത്രധാരണം, അങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ഇസ്ലാമിനെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മുടെ സുന്നത്തിനെ നമ്മൾക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. നമ്മൾ മുസ്ലിമാണോ, നമ്മൾക്ക് ഇസ്ലാമിൽ ഇജ്ജത്ത് ഉണ്ടാകണം. നമ്മൾക്ക് ഒരു ഇസ്ലാമായിരിക്കണം. ഇസ്ലാമായിരിക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യം. അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് പോറലേൽക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് പോറലേൽക്കുന്ന, വിശുദ്ധ ഖുർആനിന് പോറലേൽക്കുന്ന വർത്തമാനം ആര് പറഞ്ഞാലും ഒരു മുസ്ലിം അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മൾക്ക് ഖുർആനും സുന്നത്തും കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള എല്ലാം ഉള്ളൂ. അല്ലാഹു തആല കഴിഞ്ഞിട്ടേ നമ്മൾക്ക് മറ്റൊന്നുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റൊന്നുള്ളൂ എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന, ഉറച്ച് അംഗീകരിക്കേണ്ടവനാണ്, നിർബന്ധമായും അംഗീകരിക്കേണ്ടവനാണ് സത്യവിശ്വാസി. ഇസ്ലാമിനെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. സഹോദരങ്ങൾ, അത് ചില്ലറ കാര്യമല്ല. ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുമ്പോൾ, ഇസ്ലാമിന്റെ ഒരു അധ്യാപനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ എത്രമാത്രം നമ്മൾ സൂക്ഷിക്കണം എന്നറിയോ? നല്ല സൂക്ഷിക്കണം. നമ്മുടെ രാഷ്ട്രീയ വർത്തമാനം പറയുന്നത് പോലെ, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും നാക്കിട്ടടിക്കുന്നത് പോലെ ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളവരല്ല ഓരോരുത്തരും. ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ അത് എന്റെ അഭിപ്രായമാണ്, ഞാൻ മനസ്സിലാക്കിയതാണ് എന്ന് പടു ജാഹിലുകൾ പോലും പ്രഖ്യാപിക്കുകയാണ്. സഹോദരങ്ങൾ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും സൂക്ഷ്മത ഉണ്ടാകുന്നത്. ഏറ്റവും സൂക്ഷ്മത ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ഇസ്ലാമിന്റെ ഒരു കാര്യത്തെ പോലും നമ്മൾ പരിഹസിക്കാൻ പാടില്ല, തമാശക്ക് പോലും പാടില്ല. നമ്മൾ ഇസ്ലാമിന്റെ ആ ഒരു കാര്യത്തോടുള്ള ഉറപ്പോടുകൂടിയാണ് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിച്ചതെങ്കിൽ നമ്മൾ ഇസ്ലാമെന്ന് പുറത്താ. താടിയെ പരിഹസിക്കുന്നു, നമ്മൾ താടി വെച്ചിട്ടില്ലെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ താടിയെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അത് കുഫ്റാണ്. ആ താടിയോടുള്ള വെറുപ്പ് കൊണ്ടാണ്, ആ ഇസ്ലാമിന്റെ നിയമത്തോടുള്ള വെറുപ്പ് കൊണ്ടാണ് നമ്മൾ അതിനെ പരിഹസിച്ചതെങ്കിൽ സഹോദരങ്ങൾ, നമ്മൾ ഇസ്ലാമിന്റെ പുറത്താണ്. നമ്മുടെ പേര് എന്തായിട്ടും കാര്യമില്ല, നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇത് സൂറത്ത് തോബയിൽ 65-66 ആയത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ പരിഹസിച്ചു, സഹാബത്തിനെ പരിഹസിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. അല്ലാഹു തആല അവരോട് ചോദിക്കാൻ പറയുകയാണ്, വലയിൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. നീ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ്, ഞങ്ങൾ കളിക്കുകയായിരുന്നു എന്നവർ മറുപടി പറഞ്ഞു. അതിന് കൂടെ അല്ലാഹു കൊടുത്ത മറുപടിയുണ്ട്, ഖുൽ, നബിയെ താങ്കൾ പറയണം അവരോട്, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ആയത്തുകളെയും അല്ലാഹുവിന്റെ റസൂലിനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ് മുനാഫിക്കുടെ മറുപടി. അവർക്ക് അളവ് പറയണം, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ആയാത്തുകളെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? അവരോട് പറയാൻ പറയുകയാണ് തിരിച്ചു മറുപടി പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അള്ളാഹു പറയാൻ പറയാണ്, എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു വാചകമുണ്ട്, ലാ തഅതിറു, നിങ്ങൾ ഒരു കാരണവും പറയേണ്ടതില്ല, നിങ്ങൾ തമാശക്ക് പറഞ്ഞതാണ് എന്നുള്ള അങ്ങനെയുള്ള ന്യായങ്ങളൊന്നും നിറച്ചേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം കാഫിറുകളായിരിക്കുന്നു എന്നാണ്. ഇസ്ലാമിനെ പരിഹസിച്ച, അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിച്ച, അള്ളാഹുവിന്റെ ആയാത്തുകളെ പരിഹസിച്ച, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പരിഹസിച്ചവരോട് അള്ളാഹു പറഞ്ഞത് ലാ തഅതിറു, നിങ്ങളൊന്നും പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു വിശ്വസിച്ചതിന് ശേഷം എന്നാണ് പറഞ്ഞത്. കാഫിറുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിനെ പരിഹസിക്കാൻ നിൽക്കരുത്. ഇസ്ലാമിനെ പരിഹസിക്കുന്നത്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പരിഹസിക്കുന്നത്, വിശുദ്ധ ഖുർആനെ, റസൂലിന്റെ ഒരു സുന്നത്തിനെ, റസൂലിന്റെ ഒരു ഹദീസിനെ പരിഹസിക്കുന്നത് തമാശക്ക് പോലുമാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ചില ആയത്തുകൾ വെച്ചൊക്കെ ചില തമാശ പറയും, റസൂലിന്റെ ചില സുന്നത്തുകൾ വെച്ച് തമാശ പറയും, പാടില്ല സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ ഒരു കാര്യം കൊണ്ടും തമാശ പാടില്ല. കാര്യത്തിലാണെങ്കിൽ അത് ഇസ്ലാമം തന്നെ പുറത്താണ്, തമാശക്കാണെങ്കിൽ അത് വമ്പിച്ച ഹറാമുമാണ്. പാടില്ല സഹോദരങ്ങളെ. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സൂക്ഷിച്ചേ പറയാൻ പാടുള്ളൂ. ബാക്കിയുള്ള വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് പോലെ നമ്മൾ അഭിപ്രായം പറയേണ്ട മേഖലയല്ല ഇസ്ലാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ആരും ഒരു നിയന്ത്രണവും ഇല്ലാതെ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് ഇസ്ലാമിന്റെ വിഷയം. അതിൽ ആർക്കും കൈകടത്താം, ആർക്കും അതിൽ അഭിപ്രായം പറയാം. ഒന്ന് മര്യാദക്ക് ഖുർആൻ പോലും പാരായണം ചെയ്യാൻ സാധിക്കാത്തവനും വരെ അതിൽ അവൻ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീൻ പറയുമ്പോൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. ഇസ്ലാമിനെ ഒരിക്കലും നമ്മൾ പരിഹസിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പരിഹസിക്കാൻ പാടില്ല. അത് സുന്നത്തിനെ സംരക്ഷിക്കുന്നതിന് എതിരാണ്. സുന്നത്തിനെ സംരക്ഷിക്കുന്നവർ ഇസ്ലാമിനെ പരിഹസിക്കുന്നവരിൽ നിന്ന് സുന്നത്തിനെ സംരക്ഷിക്കും. അപ്പൊ ഒമ്പതാമത്തെ അടയാളമായി പറഞ്ഞിട്ടുള്ളത് സുന്നത്തിനെ ജീവിപ്പിക്കുക, സുന്നത്തിനെ പ്രചരിപ്പിക്കുക, സുന്നത്തിനെ സംരക്ഷിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഒമ്പത് അടയാളങ്ങൾ പറഞ്ഞു. പത്താമത്തെ ഒരു അടയാളം വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഖുർആനിനെ സ്നേഹിക്കുക, ഖുർആനിനെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ, ഖുർആൻ നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ടോ, ഖുർആൻ നമ്മൾ എത്രത്തോളം പാരായണം ചെയ്യുന്നുണ്ടോ, അത്രമാത്രം നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾക്ക് അള്ളാഹുവിനോട് എത്ര സ്നേഹമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്ര സ്നേഹമുണ്ട് എന്ന് അളക്കാൻ അതിനുള്ളൊരു മാനദണ്ഡം നമ്മൾക്ക് ഖുർആനുമായി എത്ര ബന്ധമുണ്ട്, എത്രത്തോളം നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, ആ അളവിനനുസരിച്ചാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ, മൻ അഹബ്ബ അൻ യഅലമ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു ഫൽയൻദുർ. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നറിയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പരിശോധിക്കട്ടെ, അവൻ ചിന്തിക്കട്ടെ. എന്ത് പരിശോധിക്കട്ടെ? ഫൈൻ കാന യുഹിബ്ബുൽ ഖുർആന, ആരെങ്കിലും ഖുർആനിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫൈന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അവൻ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. അവൻ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ ഖുർആനിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ കെട്ടിപ്പൂട്ടി ഏതെങ്കിലും ഒരു ഷെൽഫിൽ വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, ഒരിക്കലുമല്ല. മറിച്ച് ഖുർആൻ പഠിക്കുക, ഖുർആനിന്റെ പാരായണമാണ്, ഖുർആൻ ഹിഫ്ദ് ചെയ്യലാണ്, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കലാണ്. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് റസൂലിനോട് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്. നമ്മൾ പരിശോധിക്കാം, ഞാനും നിങ്ങളും പരിശോധിക്കാം. നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് പറയുന്നവരാണ്, നിർബന്ധമാണ് എന്ന് പറയുന്നവരാണ്. അള്ളാഹുവിനെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നവരാണ്. ആ സ്നേഹത്തിന്റെ അളവ് മനസ്സിലാക്കാൻ എനിക്ക് എത്രത്തോളം ഖുർആനുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഞാൻ പരിശോധിക്കുക, നിങ്ങളും പരിശോധിക്കുക. സഹോദരങ്ങളെ, നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എത്രത്തോളം നമ്മൾക്ക് ഖുർആനുമായി ബന്ധമുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസങ്ങൾ നമുക്ക് കടന്നു പോകാറുണ്ടോ? കഴിഞ്ഞ റമദാനിൽ എടുത്തു വെച്ച ഖുർആൻ പിന്നീട് തൊട്ടുനോക്കാനാത്ത മുസ്ലിം പേരുള്ള ഒരുപാട് ആളുകളുണ്ട് സഹോദരങ്ങൾ. ഇത് വെറുതെ പറയുന്നതല്ല, ഖുർആനുമായി തീരെ ബന്ധമില്ലാത്തവർ. നമ്മൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള തുല്യതയില്ലാത്ത മുഅ്ജിസ, ആ വിശുദ്ധ ഖുർആൻ നമ്മൾക്കറിയില്ല. ആറായിരത്തിൽ കൂടുതലുള്ള ആയത്തുകൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ആറായിരത്തിൽ കൂടുതൽ വരുന്ന ആയത്തുകളിൽ അതിന്റെ ഒരു 10% അറുനൂറ് ആയത്തുകൾ നമുക്ക് മനഃപ്പാടമുണ്ട് സഹോദരങ്ങളെ. ഖുർആനിന്റെ 1/10 നമ്മൾ മനഃപ്പാടമാക്കിയിട്ടുണ്ടോ? ഖുർആൻ ഒരു തവണ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്നോടും നിങ്ങൾ സ്വന്തത്തോടും ചോദിക്കേണ്ട ചോദ്യമാണ്. എത്രയാൾക്ക് വിശുദ്ധ ഖുർആൻ ഏത് പേജ് എടുത്താലും എനിക്ക് തെറ്റുകൂടാതെ ഓതാൻ സാധിക്കും എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചു വളർന്നതേ മുസ്ലിമായിട്ടാണ്. നമ്മൾ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ടാകും. 40, 50, 60 വയസ്സ് ഇസ്ലാമിൽ ജീവിച്ചവരാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ നമ്മൾക്കിറങ്ങിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ അതിലെ ഒരു പേജ് മറിച്ച് എതിരേക്ക് ധൈര്യസമേതം ഓതാൻ സാധിക്കും, തെറ്റുകൂടാതെ ഓതാൻ സാധിക്കുമെന്ന് പറയാൻ ധൈര്യമുള്ള എത്രയാളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾക്കിറങ്ങിയ ഗ്രന്ഥമല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, എത്രയാളുകൾക്ക് 6000 കൂടുതൽ വരുന്ന ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള ആശയം എന്താണ് എന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഖുർആനിൽ പറയുന്നത് എന്ന് അതിന്റെ അർത്ഥം അറിയുന്ന ആളുകൾ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, അതിന്റെ വിശദീകരണമായ തഫ്സീറുകൾ നോക്കി അത് പഠിക്കാൻ ശ്രമിച്ചവർ എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മൾ പരിശോധിക്കണം. ഏതെങ്കിലും ഒരു റമദാനിൽ ഒരു ഖത്മ് തീർത്ത് പിന്നെ മടക്കി വെച്ച് പിന്നെ അടുത്ത റമദാനിൽ നോക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഖുർആനുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് അവരെന്നെ പരിശോധിക്കാം. ഞാൻ എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് എത്ര പഠിക്കാനുണ്ട് നമ്മൾക്ക്. സഹോദരങ്ങളെ, ഖുർആനുമായി നമ്മൾക്ക് എത്ര ബന്ധമുണ്ടോ അതിനനുസരിച്ചാണ് സഹോദരങ്ങളെ നമ്മളുടെ അള്ളാഹുവിനോടുള്ള സ്നേഹവും റസൂലിനോടുള്ള സ്നേഹവും. വെറുതെ സ്നേഹം പ്രഖ്യാപിച്ചതുകൊണ്ടോ നാക്കിട്ടടിച്ചതുകൊണ്ടോ എനിക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, റസൂലിനോട് അങ്ങേയറ്റം ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആയിട്ടില്ല. നമ്മൾ റസൂലിനെ സ്നേഹിക്കാൻ വിശുദ്ധ ഖുർആനും ഹദീസും അതിനനുസരിച്ച് പണ്ഡിതന്മാർ മഹാന്മാരായ സലഫുകൾ പറഞ്ഞ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. അതുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. 10 നമ്മൾ പറഞ്ഞു 3-4 ഖുതുബകളിലായി. സഹോദരങ്ങളെ, വളരെ ഗൌരവമുള്ള വിഷയമാണ്. ഏത് സമയവും നമ്മുടെ അടുത്തേക്ക് മരണം കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒറ്റ ചാൻസ് നമ്മൾക്കുള്ളൂ, ഒരൊറ്റ അവസരം. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അടുത്ത കൂട്ടുകാർ, അതുപോലെ നമ്മൾക്ക് പരിചയമുള്ള നമ്മുടെ അടുത്ത ബന്ധുക്കൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കുള്ള അവസരം നഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ, ഒരു മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? നമ്മൾ മരണ വാർത്തകൾ കേട്ട് നമ്മുടെ മനസ്സ് കടുത്തുപോയിട്ടുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പ്രശ്നമില്ലാതെ ആയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളാണെങ്കിൽ ഒരു 1-2 വായിച്ചതിന്റെ ഒരു ഷോക്ക് ഉണ്ടാകും. എന്നല്ലാതെ മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ മരണ ചിന്ത വർദ്ധിപ്പിക്കണം, അക്തിറൂ ദിക്ര ഹാലിമില്ലസാത്, സർവ്വസുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ. സഹോദരങ്ങളെ, നമ്മൾക്ക് യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒരൊറ്റ ചാൻസ് ഉള്ളൂ. നമ്മുടെ പല സഹോദരങ്ങളും നമ്മളോട് മരിച്ചുപോയി, അവരുടെ ചാൻസ് കഴിഞ്ഞു. നമ്മളിപ്പോഴും ആ ചാൻസിലാണ് ഉള്ളത്, ആ അവസരത്തിലാണുള്ളത്. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂട്ടത്തിലെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അക്തറുഹും ലിൽ മൗത്തി ദിക്റ, നമ്മളിവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുകയും വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവനാണ്. സഹോദരങ്ങളെ, നമ്മൾക്കത് സാധിക്കുന്നുണ്ടോ? നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് ഏത് സമയത്തും മരിക്കും ശരിയാണ്, പക്ഷെ ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത്. ഒരിക്കലും ശരിയല്ല സഹോദരങ്ങളെ. അഖം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതിൻ വഖം മിൻ സഖീമിൻ ആശഹീന മിൻ അദ്ദഹരി, എത്രയെത്ര ആരോഗ്യവാന്മാരാണ് ഒരു രോഗവും കൂടാതെ മരിച്ചുപോയത്, എത്രയെത്ര രോഗികളാണ് രോഗക്കിടക്കയിൽ ഇങ്ങനെ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്നത്. മരണത്തിനൊരു പ്രായമില്ല സഹോദരങ്ങളെ. നല്ല ആരോഗ്യമുള്ളവനും മരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒറ്റ അവസരമേ നമ്മൾക്കുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടു. ഇനി നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭാര്യ മക്കൾ അവരുമായി നമ്മൾക്ക് ഒന്നിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം? നമ്മൾ എത്രമാത്രം നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു? മക്കളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭാര്യമാർക്ക് വേണ്ടിയിട്ട്, കുടുംബക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുന്നത് പരലോകം മറന്നുകൊണ്ട്. പക്ഷെ സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കണം, ഈ മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം ഓടി നടന്ന് അധ്വാനിച്ചുണ്ടാക്കിയ ഈ കുടുംബവും ഭാര്യയും മക്കളും നമ്മളുടെ ബന്ധമെന്താ? എന്ത് ബന്ധമുള്ളത്? നാളെ പരലോകത്ത് നമ്മൾക്ക് അവരുമായി ഒന്നിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മറികടക്കണം? നമ്മൾ സ്വർഗത്തിലെത്തണം. ഒന്ന്, നമ്മൾ സ്വർഗത്തിലെത്തിയ മാത്രം പോരാ, അവരും സ്വർഗത്തിലെത്തണം. എന്നാലേ സ്വർഗത്തിലെ ഒന്നിക്കുള്ളൂ, നരകത്തിൽ ഒന്നിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ദുനിയാവിൽ കെട്ടിമറിയുമ്പോ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. ജീവിത ലക്ഷ്യം മറന്നുകൊണ്ട് ആ ബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. 10 അടയാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 10 നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെ എല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.